2022 February 20 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് അജന്യ RS. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ 4 പേർ മാത്രം, പെൻഷനും ഇല്ല. MH വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. മന്ത്രിമാരും ചീഫ് വിപ്പും സ്വന്തം നിലയിൽ നിയമിച്ച 162 പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ശമ്പളം നൽകാൻ 1.42 കോടി രൂപയോളം പ്രതിമാസം ചെലവിടുമ്പോൾ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെറും 4 പേർ മാത്രം. 3 പേരെ ഗവർണർ ഒപ്പം കൊണ്ടുവന്നതാണ്. BJP സംസ്ഥാന സമിതി അംഗം ഹരി എസ് കർത്തയെ അഡീഷണൽ PI കഴിഞ്ഞ ദിവസമാണ് നിയമിച്ചത്. ഇവർ ആർക്കും സംസ്ഥാന ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകേണ്ടതില്ല. 2.5 വർഷത്തിനു ശേഷം ഗവർണർ കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇവരും തിരിച്ചുപോകും. കേന്ദ്ര ടൂറിസം വകുപ്പിൽ ഡയറക്ടറായി വിരമിച്ച മലയാളിക്ക് രാജ്മോഹനാണ് പ്രൈവറ്റ് സെക്രട്ടറി. ഡൽഹിയിലെ പൊതുമേഖലാ സ്ഥാപനത്തിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ സിംഗ് ആണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയാണ് ഇരുവർക്കും നൽകിയിട്ടുള്ളത്. അവസാനം വാങ്ങിയ ശമ്പളത്തിൽ കുറവ് വരാതിരിക്കാൻ സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സ്കെയിൽ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഗസറ്റഡ് പദവിയുമുണ്ട്. രണ്ടുപേർക്കും കേന്ദ്ര പെൻഷനും കിട്ടുന്നുണ്ട്. ഹരി എസ് കർത്തിയാണ് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ്. ടൂർ സൂപ്രണ്ട് തസ്തികയിൽ നിയമനം നടത്തിയിട്ടില്ല. പകരം ഉത്തരേന്ത്യക്കാരനായ പ്യൂൺ അനീസിന് ആ ചുമതല നൽകിയിരിക്കുകയാണ്. ഇവർക്കൊന്നും സംസ്ഥാന ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകേണ്ടതില്ല. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൽ 157 സ്ഥിരം ജീവനക്കാരുണ്ട്. 1987 ഗവർണേഴ്സ് അലവൻസ് ആൻഡ് പ്രിവിലേജസ് റൂൾസ് പ്രകാരം പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് നിയമനം. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനോ കൂട്ടാനോ രാഷ്ട്രപതിക്ക് മാത്രമാണ് അധികാരം. ശമ്പളവും ആനുകൂല്യങ്ങളും നൽകേണ്ടത് സംസ്ഥാനമാണ്. ഗവർണറുടെ സെക്രട്ടറി IAS ഉദ്യോഗസ്ഥനായ ദേവേന്ദ്രകുമാർ ദൊഡാവത്താണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കുണ്ട്. സുരക്ഷാ ചുമതലയുള്ള ADCA നാവികസേനയിലെ ലെഫ്റ്റനന്റ് കമാൻഡർ മനോജ് കുമാർ, സംസ്ഥാന പോലീസിലെ SP ഡോക്ടർ അരുൾ BR കൃഷ്ണ എന്നിവരുമുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് ഗവർണർക്ക് മുന്നിൽ 3 വഴികൾ. 1, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന്റെ ഫയലുകളെല്ലാം വിളിപ്പിച്ച് പരിശോധിക്കാം. ചീഫ് സെക്രട്ടറി അടക്കം ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാം. പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകാനുള്ള തീരുമാനം റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാം. ഇക്കാര്യം ഗവർണറുടെ അധികാരത്തിൽ വരുന്നതല്ലെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി മറുപടി നൽകിയാൽ ഒന്നും ചെയ്യാനാവില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഫയലുകൾ പരിശോധനയ്ക്ക് കൈമാറാം. പക്ഷേ CAG അന്വേഷണത്തിന് അധികാരമില്ല, ഓഡിറ്റിന് മാത്രമേ കഴിയൂ. പെൻഷൻ ഫയൽ വിളിപ്പിച്ചു ഗവർണർ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് സംബന്ധിച്ച ഫയലുകൾ വിളിപ്പിച്ചതായും 1 മാസത്തിനകം നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ നൽകുന്നത് ഗൌരവമായാണ് എടുക്കുന്നത്. നടപടിയെടുക്കാൻ അധികാരമുണ്ട്. ഇത്തരത്തിൽ പണം നൽകുന്നത് കേരളത്തിന്റെ പണം കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. കാനം ഇപ്പോൾ LDFൽ തന്നെയല്ലേ എന്നതായിരുന്നു കാനത്തിന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള ഗവർണറുടെ പരിഹാസത്തോടെയുള്ള പ്രതികരണം. മുന്നണിയെ തകർക്കാൻ അദ്ദേഹം തന്റെ പേര് ഉപയോഗിക്കേണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. സതീഷിനെയും ബാലനെയും കടന്നാക്രമിച്ചു ഗവർണർ. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച മുൻമന്ത്രി AK ബാലനെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും കടന്നാക്രമിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പേര് ബാലൻ എന്നാണെന്ന് കരുതി ബാലിശമായി സംസാരിക്കരുത്. ഉള്ളിലെ കുട്ടി ഇനിയും വളർന്നിട്ടില്ലേ? ഇതൊന്നും ശരിയല്ല. ബാലന്റെ പേരെടുത്ത് പറഞ്ഞ് ഗവർണർ വിമർശിച്ചു. ബാലന് വളരാൻ ശ്രമിക്കുന്നില്ല. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ബാലൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ആകർഷിക്കാനായി ബാലിശമായി പെരുമാറുന്നു. ഗവർണറെ വിമർശിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ബാലിശവും നിരുത്തരവാദപരവുമായ പ്രസ്താവന നടത്തരുത്, ഗവർണർ പറഞ്ഞു. ഗവർണർക്ക് 2 ശേഷവമാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു കേക്ക് രാജ്ഭവനിൽ കൊണ്ടുകൊടുത്തത് താൻ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും ബാലൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് മറുപടി പോലെ പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്നാണ് ബാലനെതിരെയുള്ള പരാമർശങ്ങൾ ഗവർണർ നടത്തിയത്. ബാലിശമെന്ന വാക്ക് മലയാളത്തിൽ തന്നെ പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണമെന്നും വിഷയങ്ങളെ എങ്ങനെ പ്രതികരിക്കണമെന്നും VD സതീശന് ഒരു ധാരണയുമില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. അനുഭവ പരിചയം കുറവായതിനാൽ പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും കണ്ട് സതീശൻ പഠിക്കണമെന്നാണ് തന്റെ ഉപദേശമെന്ന് ഗവർണർ പറഞ്ഞു.